നക്സൽ ദിനങ്ങൾ. കേരളത്തിലെ നക്സലൈറ്റ് മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമഗ്ര ചരിത്രം. രചന ആർ കെ ബിജുരാജ്. ശബ്ദം നൽകുന്നത് രാജേഷ് കെ പുതുമന. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് 2021, എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ.
ഭാഗം ഒന്ന്. ഇടിമുഴക്കവും കാട്ടുതീയും. 1967 മുതൽ 1971 വരെ. പേരയ്ക്കയുടെ രുചിയറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പേരയ്ക്ക തിന്നേ മതിയാവും. വിപ്ലവത്തിന്റെ സിദ്ധാന്തവും പ്രവർത്തനക്രമങ്ങളും അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വിപ്ലവത്തിൽ പങ്കെടുത്തേ പറ്റൂ. മാവോസേ തുങ്. തുടക്കം കൊടുങ്കാറ്റിനു മുമ്പ്. 60കളുടെ ആദ്യപാതിയിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണവും തീവ്രവുമായ ഭിന്നിപ്പിനു വിധേയമാകുമ്പോൾ വിപ്ലവം ആഗ്രഹിച്ചവരെല്ലാം അടിമുടി ഉലഞ്ഞു. അണികളും പ്രസ്ഥാനത്തെ സ്നേഹിച്ചവരുമെല്ലാം നിരാശയിലേക്ക് നിലംപൊത്തി. അന്നുവരെ താലോലിച്ച ചുവന്ന സ്വപ്നങ്ങളെല്ലാം പുടുന്നനെ പൊലിയുന്ന പോലൊരു അനുഭവം. അത്രയേറെ വേദനാജനകമായിരുന്നു 1964 പിളർപ്പ്. എന്നാൽ എല്ലാവരും അങ്ങനെ ദുഃഖിതരായിരുന്നു എന്ന് കരുതുന്നത് ശരിയാവില്ല. കുറഞ്ഞപക്ഷം കോഴിക്കോട്ടെ കുന്നിക്കൽ നാരായണനെപ്പോലെ ചിലരെങ്കിലും സി പി ഐയുടെ പിളർപ്പിലും അതിൽ നിന്നുണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അഥവാ സി പി എം എന്ന പുതിയ പാർട്ടിയിലും അവർ പ്രതീക്ഷകൾ അർപ്പിച്ചു. വലതുപക്ഷത്ത് ഇഴയുന്ന സി പി ഐയെ കൊണ്ട് ഒരിക്കലും വിപ്ലവം സാധ്യമല്ലെന്ന് കരുതി മനംമടുത്ത് പ്രവർത്തനങ്ങളിൽ നിർജ്ജീവമായിരുന്ന അവർ ഉണർന്നെഴുന്നേറ്റു. പുതിയ പാർട്ടി സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ അവർ സർവവും മറന്നു മുഴുകി. സാർവദേശീയ തലത്തിൽ സോവിയറ്റ് യൂണിയനിലെയും ചൈനയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇരുപക്ഷത്തുമായുള്ള ഭിന്നിപ്പിൽ വിപ്ലവ സ്വഭാവം പുലർത്തിയിരുന്നത് മാവോസേ തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ഇന്ത്യയിൽ പിളർപ്പിലൂടെ രൂപീകരിക്കപ്പെട്ട പുതിയ പാർട്ടി സി പി എം ചൈനീസ് പക്ഷത്താണെന്ന ധാരണ പരക്കെ നിലനിന്നിരുന്നു. ഇതാണ് പ്രധാനമായും കുന്നിക്കൽ നാരായണനെപ്പോലുള്ളവരെ ചലിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. സായുധ വിപ്ലവത്തിലൂടെ തൊഴിലാളിവർഗ സർവാധിപത്യം സ്ഥാപിക്കണമെന്ന കാര്യത്തിൽ കുന്നിക്കലിന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്നു തന്നെ അവർ നിരാശരായി. കാരണം അവരാഗ്രഹിച്ച നിലയ്ക്കായിരുന്നില്ല പുതിയ പാർട്ടിയും നീങ്ങിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തിയത് പാർട്ടി നേതാവായ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ചില നടപടികളായിരുന്നു. കുന്നിക്കൽ നാരായണൻ അടങ്ങിയ കോഴിക്കോട്ടെ പാർട്ടി 27 ഡിവിഷൻ സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പിൽ ഒരു നിർദ്ദേശം സമർപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ നിർദ്ദേശമല്ല, അനുവാദമാണ് ചോദിച്ചത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതു ലൈൻ, സ്റ്റാലിനെക്കുറിച്ചുള്ള തർക്കത്തെപ്പറ്റി എന്നീ ലഘുലേഖകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റി പ്രസിദ്ധീകരിക്കാനുള്ള അനുവാദം. സാർവദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളിൽ ആശയസംവാദങ്ങളും ഭിന്നിപ്പും നടക്കുന്ന കാലം. ഒപ്പം രാജ്യത്തിനുള്ളിൽ സി പി ഐയും സി പി എമ്മും തമ്മിൽ ചർച്ചകളും നടക്കുന്നു. എന്നാൽ ഈ ചർച്ചകളെപ്പറ്റിയും സംവാദങ്ങളെപ്പറ്റിയും സാധാരണ മലയാളി പാർട്ടി പ്രവർത്തകർക്ക് ധാരണയുണ്ടായിരുന്നില്ല. അതിന് പ്രധാന കാരണം ലഘുലേഖകളെല്ലാം ഇംഗ്ലീഷിലാണ് എന്നതായിരുന്നു. അത് മലയാളത്തിലാക്കി അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയാണ് നടന്നുകൊണ്ടിരുന്ന സംവാദങ്ങളിൽ സാധാരണ പ്രവർത്തകരെയും പങ്കാളിയാക്കാനുള്ള മാർഗം. അതിനാലാണ് ലഘുലേഖകൾ അച്ചടിക്കാനുള്ള അനുവാദം തേടിയത്. പക്ഷേ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വം അത് സമ്മതിച്ചില്ല. സംഘടന സംസ്ഥാന തലത്തിൽ ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നൊക്കെയായിരുന്നു അതിന് ന്യായം പറഞ്ഞത്. പാർട്ടി 27 ഡിവിഷൻ പക്ഷേ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തെ ധിക്കരിച്ചു. സ്വന്തം നിലയ്ക്ക് അവർ ഒരു പ്രസിദ്ധീകരണ കേന്ദ്രം കോഴിക്കോട് കല്ലായി റോഡിൽ തുറന്നു. മാർസിസ്റ്റ് പബ്ലിക്കേഷൻസ് എന്ന പേരിൽ ബുക്ക് സ്റ്റാളായിരുന്നു അത്. വിപ്ലവ സാഹിത്യങ്ങൾ ലഘുലേഖകളായി ഒന്നൊന്നായി പുറത്തുവരാൻ തുടങ്ങി. ആ നടപടിയോട് പാർട്ടി നേതൃത്വത്തിന്റെ എതിർപ്പ് അനുനിമിഷം കൂടി വന്നെങ്കിലും തെളിഞ്ഞും മറഞ്ഞും ആക്രമണം നടന്നെങ്കിലും അവർ മുന്നോട്ടു പോയി. ആശയപ്രചരണവും സിദ്ധാന്തങ്ങളുടെ പഠനവും നിഷേധിക്കുക എന്നത് തെറ്റായ നേതൃത്വ പ്രവണതയായതിനാൽ എന്തു ഭവിഷ്യത്തും നേരിടുക എന്നതായിരുന്നു നിലപാട്. 1966 മധ്യത്തിലായിരുന്നു ഇത്.
Sample complete. Ready to continue?